മാധേശ്യാം. ഇന്ന് ദശകം 81. കാളിന്ദ്യാദി വിവാഹവും പാരിജാത ഹരണവുമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമം. ഓം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 58-59 അധ്യായങ്ങളിലെ വിവരിച്ചിരിക്കുന്ന വിഷയമാണ്. പിന്നെ ഇതിലെ പാഞ്ചാലിയുടെ വിവാഹം, സുഭദ്രാഹരണം അതൊക്കെയുണ്ട്. അതൊക്കെ ശ്രീ മഹാഭാരതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് ഈ ദശകത്തിലും ധാരാളം കഥകൾ വരുന്നുണ്ട്. ഓരോ ശ്ലോകത്തിലും കഥകളുണ്ട്. സ്നിഗ്ധാം മുക്താം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയ സഹ ഖലുതയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥ പ്രീത്യൈ പുനരഭിമണാഃ ആസ്തിദോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരം അഭിവിഭോ സംവിധായ ഗതോ അഭൂ. സ്നിഗ്ധാം മുക്താം താം സത്യഭാമാം, വളരെ സ്നേഹശീലയും നല്ല മുക്തയും നല്ല ലജ്ജാവതിയും നല്ല സുന്ദരിയുമായ ആ സത്യഭാമയെ സതതം അഭി ലാളയൻ, അവിടുന്ന് എപ്പോഴും ലാളിച്ചു പോകുന്നു. ഭൂയ തയാ സഹ ഖലു യാജ്ഞസേനീ വിവാഹം യാദാ. പിന്നെ അങ്ങ് ആ സത്യഭാമയോട് കൂടി യാജ്ഞസേനി, അതായത് പാഞ്ചാലിയാണ് യാജ്ഞസേനി എന്ന് പറയുന്നത്, ആ പാഞ്ചാലിയുടെ പരിണയത്തിനായി യാദാ പാഞ്ചാല നഗരത്തിലേക്ക് പോയി. പുന അഭി പാർത്ഥ പ്രീത്യൈ, പിന്നെ അങ്ങ് ഇവരുടെ പാർത്ഥന്മാർ അതായത് പാണ്ഡവന്മാരുടെയും ഒക്കെ ഇഷ്ടത്തിന് ഹസ്തിപുരിയാം മനാഖ് ആസ്ഥിത, ഹസ്തിപുന്നപുരിയിൽ കുറച്ചു ദിവസം താമസിച്ചു. വിഭോ ശക്രപ്രസ്ഥം പുരം സംവിധായ അഭി ആഗത. ശക്രപ്രസ്ഥം എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥമാണ്. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥ നഗരം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങ് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ആഗത അഭൂ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം കണ്ടതാണ്. അതായത് ആദ്യം നമ്മൾ സൈരന്ധ്രി കുബ്ജയുടെ ദശകത്തിൽ കാണുന്നുണ്ട് അക്രൂരനെ പാണ്ഡവരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് വിടുന്നത്. ആ സമയത്ത് അവര് പാണ്ഡു മരിച്ച് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്ന സമയമായിരുന്നു. അപ്പോൾ മുതൽ കഷ്ടപ്പാടുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അക്രൂരൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു അരക്കില്ലത്തിൽപ്പെട്ട് ഇവരൊക്കെ മരിച്ചു വന്ന്, അതായത് ദുര്യോധന യുവരാജാവായിട്ടും ധൃതരാഷ്ട്രര് രാജാവായിട്ടും ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവര് ഈ ഒരു അരക്കില്ലം ഉണ്ടാക്കി ഇവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചിരുന്നു. അത് വിദുരർക്ക് ഇതറിയാമായിരുന്നു. അപ്പോൾ വിദുരർ ഒരു തുരങ്കമുണ്ടാക്കി അതിൽ കൂടി ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് ഏകചക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ആരും അറിയാതെയാണ് താമസിച്ചത്. ആ സമയത്താണ് പാഞ്ചാലിയുടെ വിവാഹം വരുന്നത്. ആ പാഞ്ചാലിയുടെ വിവാഹത്തിനായിട്ട് ഭഗവാനും സത്യഭാമയും കൂടി പോകുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടത്. ആ ശതധന്വാവിനെ വധിക്കുന്നതിന് മുൻപ് ഭഗവാൻ പോകുന്നു എന്നാണ് ഭാഗവതത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ട് ഇവര് പാഞ്ചാലി വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ശതധന്വാവിനെ വധിക്കുന്നതെന്നൊക്കെയാണ് ഭാഗവതത്തിലുള്ളത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലെ കഥകളുടെ ആ ഒരു ക്രമം. അങ്ങനെ ഇവര് പാഞ്ചാല നഗരത്തിൽ പോയി. അപ്പോഴാണ് ഇവരെ ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്നത് ഇങ്ങനെ പാണ്ഡവരുണ്ട്, പാണ്ഡവരല്ല മരിച്ചത് എന്ന്. അപ്പോൾ അവരെ വീണ്ടും ധൃതരാഷ്ട്രര് അവിടെ അവര് ഹസ്തിനപുരത്തിലെത്തി. പക്ഷെ അപ്പോൾ ഭഗവാൻ ഇടപെട്ടിട്ട് അവര് ഒരു ഇന്ദ്രപ്രസ്ഥം, അതാണ് മയൻ നിർമ്മിച്ചതാണ് ആ ഇന്ദ്രപ്രസ്ഥം, അത് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്നതൊക്കെയാണ്, അത് പിന്നീട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഇന്ദ്രപ്രസ്ഥത്തിലെ അവരെ താമസിക്കാൻ തുടങ്ങി. ഭഗവാനും കുറച്ചു ദിവസം അവരുടെ കൂടെ താമസിച്ചിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം, അടുത്ത രണ്ട് മൂന്ന് ശ്ലോകങ്ങളായിട്ട് ഭഗവാന് 8 പത്നിമാരാണ് ഉള്ളതെന്നാണ് അടുത്തത് നമുക്ക് നോക്കാം. ഭദ്രാം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം താം അഹൃത കുഹ നാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാസ്ഥേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രിയ സഖമുദേ സത്യഭാമാ സഹായ. ഈ ശ്ലോകത്തിൽ പറയുന്നത് സുഭദ്രയുടെ വിവാഹത്തിനെ പറ്റിയാണ്. സുഭദ്രയുടെ വിവാഹം ചെയ്തത് അർജുനാണ്. ഭവദരജാം കൗരവേണ അർത്ഥ്യമാനാം ഭദ്രാം താം ഭദ്രാം. അതായത് ഭഗവാന്റെ അനുജത്തി, ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ അനുജത്തിയായ ഭദ്ര സുഭദ്ര. കൗരവേണ അർത്ഥ്യമാന, അപ്പൊ സുഭദ്രയെ ബലരാമന്റെ അടുത്ത് ഈ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന്. അപ്പോൾ ബലഭദ്രൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണൻ അതിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ നല്ല സൗഭാഗ്യവതിയായ ആ സുഭദ്രയെ കുഹനാമസ്കരീ ശക്രസൂനു, കുഹനാമസ്കരി കപട സന്യാസിയായിട്ട്, അതായത് അർജുനൻ ഒരു തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. ആ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഒരു സന്യാസി വേഷത്തില് ഇവിടെ ദ്വാരകയിൽ വന്ന് താമസിക്കുന്നുണ്ട്. അത് കൃഷ്ണന്റെ അറിവോടെ തന്നെയാണ്. അങ്ങനെ ദ്വാരകയിൽ പാർത്തിരിക്കുന്ന ആളാണ് ശക്രസൂനു. അശക്രസൂനു എന്ന് പറയുന്ന അർജുനാണ് ശക്രന്റെ മകൻ, ദേവേന്ദ്രന്റെ മകൻ. ത്വത്വാച അഹൃത, ഭഗവാൻ അനുവദിച്ചതിനാൽ അപഹരിച്ചു അഹൃത. അർജുനൻ ഈ ഇദ്ദേഹത്തിന്റെ അനുജത്തിയായ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയി. ഒരു കപട സന്യാസിയായിട്ടായിരുന്നു, പക്ഷെ ബലരാമൻ അറിയില്ലായിരുന്നു ഇത് അർജുനാണെന്ന്. തത്ര ക്രുദ്ധം ബലം അനുനയൻ, ആ ക്രുദ്ധനായ ബലരാമനെ, ആ ബലം ബലരാമനാണ്, ആ ഇത് പറഞ്ഞിട്ട് ബലരാമൻ അങ്ങാവദേഷ്യമായി അർജുന്റെ അടുത്ത് യുദ്ധത്തിന് പോകാനായിട്ടൊക്കെ പോകുന്നുണ്ട്, പോകാനായിട്ടൊക്കെ തുടങ്ങി. അനുനയൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പ്രിയ സഖമുദേ, കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്, സുഹൃത്താണ് അർജുനൻ. ആ പ്രിയ സഖിയായ ആ ചങ്ങാതിയായ അർജുനന്റെ പേരിൽ വളരെ സന്തോഷമുണ്ടെന്ന്, പ്രിയമുണ്ടെന്ന് കാണിക്കാനായിട്ട് സത്യഭാമ സഹായ തേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രത്യേക. ആ അർജുനനോട് സുഭദ്രയടുത്തും അർജുനന്റെ അടുത്തും ഒക്കെ സ്നേഹം കാണിക്കാനായിട്ട് ബലരാമനെ അനുനയിപ്പിച്ചുകൊണ്ട് സത്യഭാമയോട് കൂടി അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ, ശക്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും എഴുന്നള്ളി. അപ്പൊ അങ്ങനെ വീണ്ടും ബലഭദ്രൻ അപ്പോൾ അതൊക്കെ സമ്മതിച്ചു, ശരി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു വരെ വീണ്ടും അവിടെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കാളന്തി വിവാഹം വരുന്നത്. തത്ര ക്രീഡന്നഭിജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഖാണ്ഡവപ്രീണിതാഗ്നീം ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈദൃശ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം. തത്ര ക്രീഡൻ, അപ്പൊ ഈ അർജുനന്റെ കൂട്ടത്തിൽ അവിടെ താമസിച്ചുകൊണ്ട് ഇവര് കൃഷ്ണനും അർജുനനും കൂടി നായാട്ടിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ യമുന തീരത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. അപിച്ച തത്ര ക്രീഡൻ യമുനാകൂല ദൃഷ്ടാം താം കാളിന്ദീം ഗൃഹീത്വാ, അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നപ്പോൾ ആ യമുന തീരത്തിൽ അങ്ങനെ മൃഗയാ വിനോദത്തിനോ ഒക്കെ പോയതായിരിക്കണം. അങ്ങനെ ഒരു ക്രീഡൻ ഒരു അങ്ങനെ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ താം കാളിന്ദീം, ഞാൻ അവിടെ യമുനാ തീരത്തിൽ വെച്ച്, യമുനാകൂല ദൃഷ്ടം അവിടെ യമുനാ നദീ തീരത്തിൽ വെച്ച് കാളിന്ദി എന്ന് പറയുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. കാളിന്ദി കാളിന്ദി നദി രൂപം പോണ്ടതാണ്, കളിന്ദന്റെ സൂര്യപുത്രിയാണ് കാളിന്ദി. അദ്ദേഹം കൃഷ്ണൻ കാളിന്ദിയെ പരിഗ്രഹിച്ചു. ഖാണ്ഡവ പ്രേണിതാഗ്നി, ഖാണ്ഡവ ദാഹത്തിങ്കൽ അർജുനന് സഹായം ചെയ്ത് അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് നഗരം അഗമ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ഈ കാണ്ഡവവനം എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെയാണ്. ആ വനം അഗ്നിദേവന് സമർപ്പിക്കാനായിട്ട് കൃഷ്ണൻ ആഗ്രഹിച്ചു. പലതരം മരുന്നുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ കാണ്ഡവവനം. അപ്പോൾ അഗ്നിക്ക് അതൊക്കെ ഒന്ന് പൂജിച്ച് ഭക്ഷിച്ച് തൻ്റെ ഓജസ്സൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി സഹായത്തിന് കൃഷ്ണനോട് അപേക്ഷിച്ചു. അപ്പോൾ കൃഷ്ണന് അർജുനന്റെ സഹായം തേടി. അങ്ങനെ രണ്ടുപേർ അർജുനപ്പോൾ സാരഥി കൃഷ്ണൻ അർജുനന്റെ സാരഥ്യമൊക്കെ വഹിച്ച് രഥത്തില് വന്ന് രണ്ടുപേരും കൂടി അവിടെ കാണ്ഡവനത്തിലെത്തി. ആ കാണ്ഡവനത്തിനെ അർജുനനാണ് അഗ്നി കൊടുക്കുന്നത് അഗ്നിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അഗ്നി വളരെ സന്തുഷ്ടനായിട്ട് ഗാന്ധീവം എന്നു പേരുള്ള ആ വില്ലും ഒക്കെ അഗ്നിദേവനാണ് അർജുനന് കൊടുക്കുന്നത്. അമ്പൊഴിയാത്ത വില്ല, ഗാന്ധീവം എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ അമ്പൊഴിയുകയില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതാണ് കാണ്ഡവദഹനം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ചു ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. കാളിന്ദിയുമായിട്ടാണ് മടങ്ങിപ്പോയത്. പിന്നെ ദേവ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം. പിന്നെ ഭഗവാൻ സഹോദരന്മാരെ തന്റെ ഭ്രാതാക്കന്മാർ അതായത് സഹോദരന്മാരെ പേടിച്ചിരുന്നവളും തന്നിൽ പ്രണയം ഉണ്ടായിരുന്നവളുമായ പൈതൃഷ്വസേയും, പൈതൃഷ്വസേ എന്ന് പറയുന്നത് അച്ഛൻ പെങ്ങളാണ്, അച്ഛൻ പെങ്ങളുടെ മകളായ അവന്തി രാജകുമാരിയായ മിത്രവിന്ദ എന്ന് പറയുന്ന ആ കുമാരിയെ രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ, സ്വയംവരത്തിനിടയിൽ രാജാക്കന്മാർക്കിടയിൽ വെച്ച് അപഹരിച്ചു എന്നാണ് പറയുന്നത്. ഈ അവന്തിപുരം, അവന്തി എന്ന് പറയുന്നത് ഇന്നത്തെ ഉജ്ജയിനിയാണ് അവന്തിപുരം. ഈ അവന്തിപുരത്തിലെ രാജാവിന്റെ മകളാണ്. അവർക്ക് മൂന്ന് മക്കളാണ്, വിന്ദൻ അനുവിന്ദൻ എന്ന രണ്ടുപേരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ദുര്യോധനന്റെ സുഹൃത്തുക്കളായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് ദുര്യോധനന് കൊടുക്കണം, എല്ലാവർക്കും ദുര്യോധനനാണ് ഈ പെങ്ങളെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മിത്രവിന്ദയുടെ മാതാവ് രാജാധിദേവി എന്നാണ് പേര്, വസുദേവരുടെ സഹോദരിയായിരുന്നു. അതാണ് കൃഷ്ണന്റെ അച്ഛൻ പെങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മിത്രവിന്ദയ്ക്കാണെങ്കിലും കൃഷ്ണനോടായിരുന്നു വളരെ താല്പര്യം. അതുകൊണ്ട് കൃഷ്ണനെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കൃഷ്ണൻ വന്ന് ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത വിവാഹവും നടന്നു കൃഷ്ണന്റെ. ഇനിയും അടുത്ത വിവാഹമാണ്. സത്യം ഗത്വാ പുനരുദവഹോ നഗ്നജിത്നന്ദനാം താം ബദ്ധ്വാ സപ്താബിജ വൃഷവരാൻ സപ്തമൂർത്തിർ നിമേഷാത് ഭദ്രാം നാമ പ്രദദുരദദേ ദേവ സന്ദർദനാത്യ തൽസോദരിയാ വരദ ഭവദ സ അഭി പൈതൃഷ്വസേയീം. പുന ഗത്വാ, പിന്നീട് അങ്ങ് കോസല രാജ്യത്തിലാണ് ഈ നഗ്നജിത് എന്ന് പറയുന്ന രാജാവ്, കോസല രാജാവാണ്. ആ കോസല രാജ്യത്തിൽ ചെന്നിട്ട് അവിടെ അദ്ദേഹത്തിന്റെ മകളാണ് സത്യ എന്ന് പറയുന്നത്. അതും അച്ഛൻ പെങ്ങളാണ്, സത്യയുടെ അമ്മ അച്ഛൻ പെങ്ങളുടെ മകളാണ് ഈ സത്യയും. അങ്ങനെ അവിടെ പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താണ്, ഈ കോസല രാജാവ് ഒരു ആ രാജാവിന് ഏഴ് ആള് കാളകൾ ഉണ്ടായിരുന്നു. വൃഷവരാൻ സപ്തമൂർത്തി, ആ സപ്തം ഏഴ് ഗംഭീര കാളകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഏഴ് കാളകളെയും ഒരേ സമയത്ത് പിടിച്ചു കെട്ടുന്നവരെ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ഒരു നിബന്ധന അദ്ദേഹം വെച്ചിരുന്നു. അപ്പോൾ കൃഷ്ണൻ ചെന്നപ്പോൾ ഈ ഏഴ് കാളകളെയും സപ്തമൂർത്തി നിമേഷ, ആ ഏഴ് കൃഷ്ണന്മാരായിട്ട് അല്പസമയം കൊണ്ട് നിമേഷാത് ബദ്ധ്വാജ പെട്ടെന്ന് തന്നെ പിടിച്ചു കെട്ടി ഈ ഏഴ് കാളകളെയും ഒന്നിച്ച്. എന്നിട്ട് നഗ്നജിത് നന്ദനാം താം സത്യാം ഉദവഹ, നഗ്നജിത്തിന്റെ മകളായ ആ സത്യയെ വിവാഹം ചെയ്തു. പിന്നീട് വേറൊരു അച്ഛൻ പെങ്ങളുടെ മകളെയാണ് ഭദ്ര, അതാണ് അടുത്തത് വരുന്നത്. അഥ ദേവ തേ ഭദ്രാം നാമ സന്ദർദനാദ്യ, സന്ദർദനൻ എന്ന് പറയുന്നത് കേകയം എന്ന് പറയുന്ന നാട്ടിൽ രാജാക്കന്മാരാണ്, കേകയ രാജാക്കന്മാരാണ് സന്ദർദനാദ്യം. ആ സന്ദർദ്ദനൻ എന്ന് പറയുന്ന അവരുടെ അവരുടെ കന്യകയാണ് ആ ഭദ്ര എന്നു പേര്. ആ സഹോ സന്ദർദ്ദന അവരുടെ സഹോ ആ ഭദ്രയുടെ സഹോദരന്മാരാണ് അവര്. ആ ഭദ്ര എന്ന് പറയുന്ന കന്യകയെയും ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. തൽ സോദരിയാ പ്രദതു, ഭദ്രയുടെ സഹോദരന്മാര് വിവാഹം ചെയ്തു കൊടുത്തു. സ അഭി വരദ ഭവദ പൈതൃശ്വസേയി, ഇതും അച്ഛൻ പെങ്ങളുടെ മകളാവുന്നു. അതായത് ഈ സന്ദർദ്ദനാദ്യന്മാരും ഈ കേകയാധീശന്മാരാണ്, അവര് അച്ഛൻ പെങ്ങളുടെ ആ രാജ്യവും ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും ഒരു രണ്ട് പേരെ കൂടി കല്യാണം കഴിച്ചു, സത്യ ഭദ്ര. ഇനിയും അടുത്ത ശ്ലോകത്തില് നമുക്ക് നോക്കാം. അടുത്ത ഒരു ലക്ഷണ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടി ഭഗവാൻ വിവാഹം ചെയ്യുന്നുണ്ട്. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയ മാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശഫരമവൃത ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടൗ ഏവം തവ സമഭവൻ വല്ലഭ തത്ര മധ്യേ ശുശ്രോധത്വം സുരപതി ഗിര ഭൗമ ദുശ്ചേഷ്ടിതാണി. പാർത്ഥാദ്യൈ അഭി അകൃതലവനം തോയമാത്രാഭിലക്ഷ്യം, അർജുനൻ മുതലായ പാർത്ഥാദ്യൈ, അതായത് എല്ലാവരും ഓരോ പരീക്ഷകളാണ്. ഈ സ്വയംവരമാകുമ്പോൾ ഓരോ പരീക്ഷകൾ അങ്ങനെയുമുണ്ട്. ചിലര് ഓരോ പരീക്ഷകൾ വെച്ചിട്ട് അതിൽ ജയിക്കുന്നവരെ മാത്രമേ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ രാജാവും ഈ മദ്രരാജന്റെ മകളായ ലക്ഷ്മണ എന്നാണ് പേര്, ആ ലക്ഷ്മണയെ വിവാഹം ചെയ്യണമെങ്കിൽ ആ രാജാവും ഒരു നിബന്ധന വെച്ചിരുന്നു. അതായത് വെള്ളത്തിൽ പ്രതിബിംബിച്ച് കാണാൻ കഴിയുന്ന ഒരു മത്സ്യരൂപം, ആ മത്സ്യരൂപത്തിനെ എയ്ത് മുറിക്കുന്നവർക്കാണ് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അർജുനൻ മുതലായ പാർത്ഥാദ്യൈ അഭി, അർജുനൻ മുതലായ നല്ല നല്ല രാജാക്കന്മാരൊക്കെ വന്ന് മിടുക്കരായവരൊക്കെ വന്ന് എയ്തു നോക്കി. എന്നിട്ട് അവർക്കൊന്നും പറ്റാത്ത അകൃതലവനം തോയമാത്രാഭിലക്ഷ്യം, വെള്ളത്തിൽ മാത്രം പ്രതിബിംബിച്ച് കാണുന്ന ആ മത്സ്യസ്വരൂപം ശഫരം ലക്ഷം ചിത്വാ, ഭഗവാൻ അത് എയ്തു മുറിച്ചിട്ട് മദ്രകന്യാം ലക്ഷ്മണാം അവൃത, മദ്രരാജന്റെ മകളായ ലക്ഷ്മണയെ അങ്ങ് പരിഗ്രഹിച്ചു. ഏവം എന്നിട്ട് പറയുകയാണ്, ഏവം തവ വല്ലഭ അഷ്ടൗ സമഭവൻ, ഇങ്ങനെ അങ്ങയ്ക്ക് പത്നിമാർ എട്ടു പേരായി. തത്ര മധ്യേ സുരപതി ഗിര, അതിനിടയ്ക്ക് സുരപതി ദേവേന്ദ്രൻ, അതിന്റെ ഇടയ്ക്ക് ഈ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ദേവേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു, ഭൗമദുശ്ചേഷ്ടി താനി ത്വം ശുശ്രോധ. ദേവേന്ദ്രൻ ഒരു പരാതി പറയുകയാണ്. ഭൗമൻ എന്ന് പറയുന്നത് ഭൂമിയുടെ പുത്രനാണ്, അതായത് വരാഹമൂർത്തിക്ക് ഭൂമി ദേവിയിൽ സംജാതനായ പുത്രനാണ് നരകാസുരൻ. ഈ നരകാസുരനാണ് ഓരോ ദുഷ്ടതകൾ കാട്ടി, അതായത് ദേവേന്ദ്ര ലോകത്ത് ചെന്ന് ഓരോ ദുഷ്ടതകളൊക്കെ കാട്ടി ദേവേന്ദ്രനെ ആകെ സങ്കടപ്പെടുത്തുന്നു. അതുകൊണ്ട് രക്ഷിക്കണം എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ എട്ട് പത്നിമാരാണ് രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്ദി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. ലക്ഷ്മണന്നും ഉണ്ട്, ലക്ഷണന്നും കാണുന്നുണ്ട്. അങ്ങനെ എട്ട് പേരാണ് ഭഗവാന്റെ പത്നിമാര്. ഇനിയും ഈ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഈ നരകാസുര വധമാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നരകാസുരവധം തുടങ്ങുന്നതാണ് അടുത്ത ശ്ലോകം. സ്മൃതായാദം പക്ഷി പ്രവരമധിരൂഢത്വമഗമോ വഹൻ അംഗേ ഭാമാം ഉപവനമിവ അരാദിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടിത പൃതനാശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷം അകുരുധ ശോണിതപുരം. ഈ മഹാവിഷ്ണു വരാഹമായിട്ട് അവതരിച്ച് അപ്പോൾ ഭൂമിയിൽ വീണ് ഭൂമിദേവിക്കുണ്ടായ പുത്രനാണ് നരകാസുരൻ. അപ്പോൾ മാതാവായ ഭൂമിദേവി സമ്മതിച്ചെങ്കിൽ മാത്രമേ നരകാസുരന് മരണം ഉണ്ടാകുകയുള്ളൂ എന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു അസ്ത്രവും കൊടുത്തിട്ടുണ്ട്, ഒരു നാരായണാസ്ത്രം. ആ അസ്ത്രം കയ്യിലുള്ളിടത്തോളം കാലം വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും നരകാസുരനെ വധിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് പക്ഷേ ഇവനൊരു ഭൂമിദേവിയുടെ പുത്രനാണ്, മഹാവിഷ്ണുവിന്റെയും ഭൂമി വരാഹം മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. പക്ഷേ ഇവനൊരു അസുരനായിരിക്കും എന്ന് മഹാവിഷ്ണു പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണന്റെ പത്നിയായ സത്യഭാമ ഭൂമിദേവിയുടെ അംശാവതാരമാണ്. അതുകൊണ്ട് ഈ നരകാസുരവധത്തിന് പോകുമ്പോൾ സത്യഭാമയെ കൂടി ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നരകാസുരന്റെ കയ്യിൽ ഈ ദിവ്യമായ അസ്ത്രം, നാരായണാസ്ത്രം ഉള്ളതുകൊണ്ട് വിഷ്ണുവിനല്ലാതെ ആർക്കും നരകാസുരനെ വധിക്കാനും പറ്റുകയില്ല. അങ്ങനെ ഈ നരകാസുരൻ ദേവമാതാവായ അതിഥിയുടെ കുണ്ഡലങ്ങളൊക്കെ കരസ്ഥമാക്കി മണിപർവ്വത ഇന്ദ്രസ്ഥാനമായ മണിപർവ്വതമൊക്കെ കീഴടക്കിയൊക്കെ വെക്കുകയൊക്കെയാണ്. അങ്ങനെയാണ് ഈ ദേവേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഈ നരകാസുരനുമായിട്ട് പോരാടാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഗരുഡന്റെ പുറത്ത് കയറിയാണ് പ്രാഗ്ജ്യോതിഷപുരം എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ വളരെയധികം ദുർഗങ്ങളുണ്ട്. ദുർഗം എന്ന് പറയുന്നത് ഈ കിടങ്ങുകൾ, ആ കിടങ്ങുകൾ, കോട്ടകൾ, കോട്ടകളും കിടങ്ങുകളും ഒക്കെ ഉണ്ട് അവിടെ ഒരുപാടെണ്ണം. അപ്പോൾ അതില് ഒരു 5 തലയുള്ള ഒരു മുരാസുരൻ ആയുധങ്ങളുമായിട്ട് കിടപ്പുണ്ട് ആ ജലത്തിൽ, ആ കിടങ്ങില്. ആ ഭഗവാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മുരാസുരൻ ആദ്യം വരും. അങ്ങനെ മുരാസുരനെ ചക്രായുധം കൊണ്ട് കൊല്ലും. അത് കഴിഞ്ഞ ആ മുരാസുരന്റെ പുത്രന്മാർ വരും, അവരെയും കൊല്ലും. അത് കഴിഞ്ഞിട്ടാണ് നരകാസുരനെ കൊല്ലുന്നത്. അപ്പോൾ ഈ നരകാസുരന്റെ ആയുധം കൊണ്ട് ഈ ഗരുഡനും ഭഗവാനും ചെറിയ പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് സത്യഭാമ യുദ്ധത്തിലോട്ട് യുദ്ധം ഏറ്റെടുത്തു. ഭഗവാന്റെ കൂട്ടത്തിൽ അതിനാണ് സത്യഭാമയെയും ഇരുന്നത്. അപ്പോൾ സ്ത്രീകളോട് യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് തന്റെ ദിവ്യമായ അസ്ത്രം ഈ നരകാസുരൻ ഉപേക്ഷിച്ചു. ആ സമയത്ത് ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് നരകാസുരനെ വധിച്ചു. അപ്പോൾ ഭൂമിദേവിക്ക് അപ്പോൾ ഭൂമിദേവിയും അതില് അനുകൂലയായതുകൊണ്ടാണ് നരകാസുരനെ വധിക്കാനും പറ്റിയത്. അതാണ് ഭൂമിദേവിയുടെ അംശാവതാരമായ സത്യഭാമ ഇത് വന്നത്. പിന്നീട് ഈ ഭൂമിദേവി ഈ പുത്രന്റെ പുത്രനായ ഭഗതത്തിനുമായിട്ട് അവിടെ വന്ന് ഈ അതിഥി ദേവിയുടെ രത്നകുണ്ടലങ്ങളെയും മണിപർവ്വതം അങ്ങനെ അവിടെ നിന്ന് അപഹരിച്ചതൊക്കെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഭഗതത്തിനെ അനുഗ്രഹിക്കണമെന്ന് ഒക്കെ പറയുകയാണ്. അത് അടുത്ത ശ്ലോകങ്ങളിലെല്ലാമായിട്ടാണ് ഇത് വരുന്നത്. നമുക്കിപ്പോൾ ഈ ശ്ലോകം നോക്കാം. സ്മൃതായാദം പക്ഷിപ്രവരം അതിരൂഢ ത്വം സ്മൃതായാദം, സ്മരിക്കുമ്പോൾ തന്നെ വന്നെത്തിയ പക്ഷിപ്രവരം, പക്ഷിശ്രേഷ്ഠൻ അതായത് ഗരുഡന്റെ പുറത്ത് അതിരൂഢ ത്വം പുറത്ത് കയറിയിരുന്ന ഭാമാം അങ്കേ വഹൻ സത്യഭാമയെയും മടിയിലിരുത്തിക്കൊണ്ട് ഉപവനം ഇവ അരാതിഭവനം അഗമ. നമ്മൾ വലിയ ഇങ്ങനെ സന്തോഷിച്ച് ഒരു ഉദ്യാനത്തിലോട്ട് പോകുന്നത് പോലെ ശത്രുവിന്റെ അരാതി ഭവനം, ശത്രുവിന്റെ വാസസ്ഥലത്തേക്ക് അതായത് പ്രാഗ്ജ്യോതിഷപുരത്തേക്ക് ചെന്നു. താവത് ദുർഗാണി വിഭിന്ദൻ, ആ കോട്ടകളെല്ലാം അതാണ് ദുർഗങ്ങളെല്ലാം, അവിടെ ഒരുപാട് കോട്ടകളുണ്ട്. ആ കോട്ടകളെല്ലാം തന്നെ, കിടങ്ങുകളും കോട്ടകളും അതെല്ലാം തന്നെ വിഭിന്ദൻ എല്ലാം തകർത്ത് ത്രുടിത പ്രതന അവരെയൊക്കെ അതാണ് മുരാസുരനെ ഒക്കെ അരിഞ്ഞു വീഴ്ത്തി. അത് അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട്. എന്നിട്ട് ഈ സൈന്യത്തെ എല്ലാം അരിഞ്ഞു വീഴ്ത്തി. അപ്പോൾ ആ സൈന്യത്തിന്റെ രക്തം ശോണിത രസൈ, ആ സൈന്യങ്ങളെ എല്ലാം കൊന്നപ്പോൾ ഉണ്ടായ ആ രക്തം ഒഴുകി പ്രാഗ്ജ്യോതിഷം പുരം, ഈ പ്രാഗ്ജ്യോതിഷം എന്നാണ് ഈ നരകാസുരന്റെ ആ നഗരത്തിന്റെ പേര്. ആ പുരത്തിനെ ശോണിതപുരം അകുരുത, ശോണിതപുരം എന്ന് പറഞ്ഞാൽ രക്തമൊഴുകി ശോണിതമായത്, അതാണ് ശോണിതപുരം. ശരിക്കും ശോണിതപുരം എന്ന് പറയുന്നത് ബാണാസുരന്റെ നഗരമാണ്. ഇവിടെ ശോണിതപുരം എന്നുള്ളതിന് രക്തം കലർന്ന രക്തത്തിന്റെ നിറമായ അങ്ങനെയുള്ള ചുവന്ന നഗരമാക്കി തീർത്തു എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. ഇനിയും അടുത്ത ശ്ലോകത്തിന്റെ അതിന്റെ ബാക്കിയതായിട്ടാണ് അടുത്ത ശ്ലോകം. മുരസ്ത്വാം പഞ്ജാസ്യോ ജലധിവനമധ്യാദു ഉദപദത് സചക്രേ ചക്രേണ പ്രതലിത ശിരാമക്ഷുഭവദ ചതുർദന്തൈർദന്താവളപ്പതിഭിരിന്ധാന സമരം രഥാംഗേണ ഛിത്വാ നരകം അകരോത്തീർണ നരകം. മുരൻ മുരൻ എന്ന് പറയുന്നതാണ് അഞ്ചു മുഖങ്ങളുണ്ട് ഈ മുരാസുരന്. പഞ്ചാസ്യ അഞ്ചു മുഖങ്ങളുള്ള മുരൻ മുരാസുരൻ ജലധിവനമധ്യാത് ആ കിടങ്ങിലെ ജലത്തിൽ നിന്ന് ത്വാം ഉദപദത് ഭഗവാന്റെ നേരെ ചാടി വീണു. ഇവിടെ ഈ പഞ്ചാസ്യൻ എന്നുള്ളതിന് നമ്മള് സിംഹം എന്നുള്ള ഒരു പേരും കൂടി ഒരു അർത്ഥം കൂടിയുണ്ട്. അതുപോലെ ജലധിവന വനമധ്യം ജലധിവനമധ്യം വനം എന്നുള്ളതിന് കാട് എന്നുണ്ട്. അതായത് ഒരു സിംഹം അഞ്ചു മുഖങ്ങളുള്ള ഒരു സിംഹം ഒരു കാട്ടിൽ നിന്ന് ചാടി വരുന്നത് പോലെ എന്നുള്ള ഒരു കൽപ്പന വേണമെങ്കിൽ നമുക്ക് പറയാം. ഭഗവാന്റെ നേരെ ചാടി വീണു. സ ഭവദ ചക്രേണ മങ്ഷു ഭഗവാൻ അപ്പോൾ തന്നെ അദ്ദേഹം ഭഗവാന്റെ ആ ചക്രം കൊണ്ട് സുദർശന ചക്രം കൊണ്ട് പ്രതലിത ശിര തലകളെല്ലാം ചക്രേ ആ ചക്രം കൊണ്ട് ഇവിടെ ചക്രേണ മങ്ഷു പെട്ടെന്ന് പ്രതലിത ശിര ചക്രേ ചക്രം കൊണ്ട് തലകളെല്ലാം അറുത്തു കൊന്നു എന്നാണ് പറയുന്നത്. ചതുർദന്ത അപ്പോൾ ഇവർക്ക് ഒരുപാട് ആനകളുണ്ട്. ചതുർദന്ത 65 ദന്താവളപ്പതിഭി 65 നാൽക്കൊമ്പൻ ആനകളാണ്. നാൽക്കൊമ്പൻ ആനകളോടുകൂടി അപ്പോൾ ആ നരകാസുരൻ വരികയാണ്. നരകാസുരൻ വന്നിട്ട് ഇന്ധാന സമരം നരകം രഥാംഗേണ ചിത്വാ തീർണ നരകം അവരോ. ചക്രം കൊണ്ട് ഭഗവാൻ ഈ നരകാസുരന്റെ തലയറുത്തു. തലയറുത്തിട്ട് നരകത്തിൽ നിന്ന് അവനെ കരകയറ്റിയവനാക്കി. നരകം അകരോ തീർണ നരകം അകരോ എന്നാണ്. എന്ന് പറഞ്ഞാല് തീർണ എന്ന് പറഞ്ഞാൽ അവന് മോക്ഷം കൊടുത്തു എന്നാണ്. തീർണ നരകം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് കയറ്റി, അതായത് മോക്ഷം കൊടുത്തു. ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ഈ നരകാസുരന്റെ തലയറുത്ത് അവനെ മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഈ ഭൂമിദേവിയുടെ സ്തുതിയും ഒക്കെയാണ്. അതാണ് പൗത്രനെ കൊണ്ട് ഭൂമിദേവി വരികയൊക്കെ ചെയ്യുന്നതായിട്ടാണ്. ഈ 65 നാൽക്കൊമ്പനാനകളില് ഒരെണ്ണത്തിനെ മാത്രം ഭഗവാൻ ഈ ഭഗതത്തിന് അതായത് ഈ നരകാസുരന്റെ പുത്രന് കൊടുത്തിട്ട് ബാക്കിയുള്ള 64 ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. സ്തുതോ ഭൂമ്യാ രാജ്യം സപദി ഭഗദത്തെ അസ്യ തനയെ ഗജം ചൈകം ദത്വാ പ്രജിഖൈധ നാഗാൻ നിജപുരീം ഖലേന ആബദ്ധാനാം സ്വഗത മനസാം ഷോഡശ പുന സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശിം ച വിപുലം. അപ്പോൾ സപദി ഭൂമ്യാ സ്തുത ഭൂമിദേവി അപ്പോൾ വന്ന തൽക്ഷണം തന്നെ ഭൂമിദേവി വന്ന് സ്തുതിച്ചു. ഭൂമിദേവി സ്തുതിച്ചത് തന്റെ മകനെ വധിച്ചോട്ടെ പക്ഷേ വംശത്തിന് ഛേദം വരുത്തരുത്, അതായത് ഭൂമി ഈ ഇദ്ദേഹത്തിന്റെ മകനാണ് ഭഗദത്തൻ, അതുകൊണ്ട് ഭഗദത്തനെ ഒന്നും വധിക്കരുതേ എന്നുള്ള മട്ടിലാണ് ഭൂമിദേവി സ്തുതിക്കുന്നത്. അസ്യ തനയെ അദ്ദേഹത്തിന്റെ പുത്രനായ ഭഗദത്തന് ഭഗദത്തന് രാജ്യം കൊടുത്തു. ഏകം ഗജം ച ദത്വാ രാജ്യത്തെയും ഒരു ആനയെ നാൽക്കൊമ്പൻ ആനകളിൽ ഒന്നിനെയും കൊടുത്തിട്ട് നാഗാൻ നിജപുരിം പ്രതിഗ്രഹിത മറ്റാനകളെയെല്ലാം തന്റെ നഗരമായ ദ്വാരകയിലേക്ക് ഭഗവാൻ അയച്ചു. പുന വീണ്ടുമുണ്ട് പുന ഖലേന ആബദ്ധാനാം ഈ ദുഷ്ടനായ നരകാസുരന് ഒരുപാട് രാജകന്യകമാരെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിരുന്നു. അതാണ് 16,000 സ്ത്രീകളെന്ന് നമ്മൾ പറയുന്നത്. അതാണ് സ്വഗത മനസാം സ്ത്രീണാം ഷോഡശ സഹസ്രാണി. അതാണ് 16,000 എന്നുള്ളതാണ്. ആ സ്ത്രീകൾക്ക് ഭഗവാനിൽ താല്പര്യം ഉണ്ടായിരുന്നു. അവരെ അഭിജ വിപുലം ധനരാശിം ച ആ 16,000 സ്ത്രീകളെയും ധാരാളം ധനസമൂഹത്തെയും ദ്വാരകയിലേക്ക് ഭഗവാൻ അയച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവരെ മുഴുവൻ ഭഗവാൻ, അതാണ് നമ്മൾ പറയുന്നത് ഭഗവാന് 16,008 പത്നിമാര് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. അതായത് ഇവരെ ഒരു ആശ്രയവും ഇല്ലാത്ത ഇവർക്ക് അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ അവർക്ക് ഭാര്യാ പദവി കൊടുത്ത് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ലക്ഷ്മി ദേവിയുടെ അംശങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അവരെയെല്ലാം ദ്വാരകയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് ഇവര് തിരിച്ച് ദേവലോകത്ത് ഇതെല്ലാം അതിഥി ദേവിയുടെ കുണ്ടലമൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഭൗമാപാഹൃത കുണ്ഠലം തദ് അതിഥിദാർദാതും പ്രയാദോ ദിവം ശക്രാദ്യൈർ മഹിത സമം ദൈദയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയ ഹൃത്വാ കൽപതരും ജുഷ അഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേ വാ ഏവ അകൃഥാ. അതായത് ഇതിലെ പാരിജാത അപഹരണം കൂടി പറയുന്നുണ്ട്. അതായത് അതിഥി ദേവിയാണ് ദേവേന്ദ്രന്റെ അമ്മയായിട്ടുള്ള അതിഥി ദേവി. അത് നമ്മൾ കണ്ടല്ലോ, കുണ്ടലങ്ങളൊക്കെ തട്ടിയെടുത്തിരുന്നു നീ നരകാസുരൻ. അപ്പോൾ ഭൂമി ദേവി ഇതെല്ലാം തിരിച്ചു കൊടുത്തു. അങ്ങനെ അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഭൗമാപാഹൃത കുണ്ഠലം, അതായത് ഭൗമ എന്ന് പറയുന്നത് ഭൂമി ദേവിയുടെ പുത്രൻ നരകാസുരൻ. നരകാസുരൻ ആഹൃതം തട്ടിക്കൊണ്ടു പോകുന്ന ഈ കുണ്ഠലം, അതിഥി ദേവിയുടെ കുണ്ഠലം, ധാതും ദിവം പ്രയാത, അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഭഗവാനും സത്യഭാമയും കൂടി സ്വർഗത്തിലേക്ക് പോയി. ദ്യുസ്ത്രീഷു ആ ദേവസ്ത്രീകളെക്കാളും ദത്തക്രിയാ ദൈതയാ, അതായത് ദേവസ്ത്രീകളെക്കാളും സൗന്ദര്യമുള്ള, അവർക്കൊക്കെ നാണം വന്നു പോലും ഈ സത്യഭാമയുടെ സൗന്ദര്യം കണ്ടിട്ട്, ദൈതയാ സമം ആ സത്യഭാമയോടുകൂടി ശക്രാദ്യൈ മഹിത, ശക്രൻ ദേവേന്ദ്രനുമൊക്കെ അവർ ദേവന്മാരുമൊക്കെ അവരെ സൽക്കരിച്ചു. അങ്ങനെ സൽക്കരിച്ചു ഒക്കെ കാണുമ്പോൾ ഈ സത്യഭാമയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അതായത് പാരിജാതത്തിന്റെ ഒരു ചെടി വേണമെന്ന്. അത് ദേവലോകത്ത് നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷെ ദേവന്മാർ അതിന് സമ്മതിച്ചില്ല. ഒടുവില് ഒരു ഭഗവാൻ അത് കട്ടുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്, കട്ട് എടുത്തു എന്ന് പറയുന്നുണ്ട്, യുദ്ധം ചെയ്തു എന്നും പറയുന്നുണ്ട് ദേവന്മാരുമായിട്ട്. അതായത് ഈ ഇപ്പോൾ ദേവേന്ദ്രൻ വന്ന് ആവലാതി പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ നരകാസുരനെ വധിച്ച് ഇതെല്ലാം കൊണ്ടുവന്നത്. പക്ഷെ ഐശ്വര്യവും പദവിയും ഒക്കെ വന്നപ്പോൾ അവർക്കും അഹങ്കാരം വന്നിട്ട് ഉപകാരസ്മരണയൊന്നും ഇല്ലാതായി പോയി എന്നാണ് പറയുന്നത്. കൽപ്പതരും ഹൃത്വ, പാരിജാത അപഹരണമാണ്. രുഷ കൽപ്പതരും പാരിജാതം ഹൃത്വ അപഹരിച്ചിട്ട് രുഷ ദേഷ്യം വന്ന് ശുണ്ഠിയെടുത്ത അഭിപതിതം ഇന്ദ്രം ജിത്വ, ദേഷ്യപ്പെട്ടു വന്ന ദേവേന്ദ്രനെ തോൽപ്പിച്ചിട്ട് അങ്ങ് അഭ്യാഗമ തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു. അപ്പോൾ ഇത് ഭട്ടതിരിപ്പാടിന്റെ ഒരു സങ്കല്പം പറയുകയാണ്. തത്തു ശ്രീമദ ദോഷ ഈദൃശ ഇതി വ്യാഖ്യാതും ഏവ അകൃഥ. ഈ പാരിജാതാപഹരണം, ഈ പാരിജാതത്തിന്റെ അപഹരണം എന്താണ്? ഐശ്വര്യം കൊണ്ട് ശ്രീമദ ദോഷ, ഐശ്വര്യം കൊണ്ട് അഹങ്കാരം വന്നാലത്തെ ദോഷമാണ്, അത് ഇപ്രകാരമാണ്, ഈദൃശ അത് ഇപ്രകാരം സംഭവിക്കും. ഇതി വ്യാഖ്യാതും ഏവ അകൃഥ എന്ന് ലോകത്തിലുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത്. അതായത് ഐശ്വര്യമതം വന്നപ്പോൾ ഈ ദേവേന്ദ്രന് ഭഗവാനെ പോലും എതിർക്കാൻ തോന്നി. ശ്രീമദ ദോഷം ഐശ്വര്യമതം എന്നാണ്, ഐശ്വര്യം വന്നപ്പോൾ ഉള്ള അഹങ്കാരം, അതാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തോടെ ഇത് ഈ ദശകം അവസാനിക്കുകയാണ്. കൽപദ്രും സത്യഭാമാ ഭവന ഭുവി സൃജൻ ദൃഷ്ട ദൃഷ്ട സാഹസ്രയോഷ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുർലാളയൻ കേളി ഭേദൈ ആശ്ചര്യാത് നാരദാലോകിത വിവിധഗതി തത്ര തത്ര അഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശ ദശ തനയൻ പാഹി വാദാലയേശാം. കൽ കൽപദ്രും ആ കൽപദ്രുമം സത്യഭാമാ ഭവന ഭുവി സൃജൻ, സത്യഭാമയുടെ കൊട്ടാരത്തിന്റെ ആ മുറ്റത്ത് തന്നെ, മണിമുറ്റത്ത് തന്നെ പാരിജാതം നട്ടു. ദ്രഷ്ട സാഹസ്രയോഷ സ്വീകൃത്യ, അത് 16,000 എന്നുള്ളതാണ്. ദ്യഷ്ട സാഹസ്രം 16,000 സുന്ദരിമാരെയും പരിഗ്രഹിച്ചു. വിഹിത ബഹുവപൗ, ഭഗവാന്റെ യോഗബലത്താൽ നാനാ ശരീരങ്ങൾ കൈക്കൊണ്ട് പ്രത്യകാരം കേളിഭേദയിലാളയൻ, ഓരോ പത്നിയുടെ ഗൃഹത്തിലും ഓരോ തരം കേളികളാൽ, കേളി വിശേഷത്താൽ ഓരോ സ്ത്രീയെയും അങ്ങ് ഓമനിച്ചു പോന്നു, ലാളയൻ ലാളിച്ചു പോന്നു. തത്ര, അത് നോക്കാനായിട്ട് നാരദര് ഒരു പ്രാവശ്യം വരുന്നുണ്ട്, ഈ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നതെന്ന്. അങ്ങനെ ഭഗവാൻ വരുന്നതാണ്, നാരദർ വരുന്നതാണ്. തത്ര തത്ര അഭിഗേഹേ, ഓരോ വീടുതോറും അവിടെ അവിടെ എല്ലാ വീടുകളിലും കടന്നു നോക്കിയ നാരദർ ആശ്ചര്യാത് നാരദാലോകിത വിവിധഗതി, ആ നാരദൻ ഭഗവാന്റെ ഈ കേളി വിലാസങ്ങൾ കണ്ട് വളരെ ആശ്ചര്യപ്പെട്ടു. ഭൂയ സർവാസു ദശ ദശ തനയാൻ കുറുവൻ, പിന്നെ കാലക്രമേണ എല്ലാ പത്നിമാരിലും അങ്ങക്ക് 10 പുത്രന്മാരും ഉണ്ടായി. വാതാലയേശാ പാഹി, അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ കാത്തരുളേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നത്. നാളെ നമുക്ക് ദശകം 82 ബാണയുദ്ധവും മൃഗമോക്ഷവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.